പ്രൈസ് ദ ലോർഡ്. സ്നേഹമുള്ളവരെ, ദൈവപ്രമാണങ്ങൾ പഠിക്കാനുള്ള ശ്രമമാണ് ഈ ഒരു പരമ്പരയിലൂടെ നമ്മൾ നടത്തുന്നത്. 10 പ്രമാണങ്ങൾ എന്ന് അറിയപ്പെടുന്ന ദൈവകൽപ്പനകൾ സകല ക്രൈസ്തവർക്കും മനഃപ്പാഠമാണ്. ദൈവം തന്നെ മോശ വഴി നേരിട്ട് എഴുതി കൊടുത്തതാണ് ഈ 10 പ്രമാണങ്ങൾ എന്ന് യഹൂദരും ക്രിസ്ത്യാനികളും ബൈബിൾ ദൈവിക വെളിപാടായി വിശ്വസിക്കുന്ന എല്ലാവരും വിശ്വസിക്കുന്നുണ്ട്, സ്വീകരിക്കുന്നുണ്ട്. 10 പ്രമാണങ്ങൾ എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിന് അനുപേക്ഷണീയമായ അടിസ്ഥാന തത്വങ്ങളാണ് അവതരിപ്പിക്കുന്നത്. ഈ പ്രമാണങ്ങളെക്കുറിച്ചുള്ള ഒരു പഠനം സാമാന്യ ദീർഘമായി തന്നെ നമ്മൾ നടത്താൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഈ 10 പ്രമാണങ്ങളിൽ മനുഷ്യജീവിതത്തെ സംബന്ധിച്ച ദൈവത്തിൻ്റെ പദ്ധതികൾ, മനുഷ്യൻ എപ്രകാരം ജീവിക്കണം എന്ന അവിടുത്തെ പ്രോഗ്രാം, അവിടുത്തെ ഹിതം വെളിപ്പെടുത്തി കൊടുക്കപ്പെട്ടിട്ടുണ്ട്. ബൈബിളിൽ 2 തവണ ഈ 10 പ്രമാണങ്ങളുടെ പട്ടിക രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. നിയമാവർത്തന പുസ്തകം 5-ാമത്തെ അധ്യായത്തിലും പുറപ്പാട് പുസ്തകം 20-ാമത്തെ അധ്യായത്തിലും. നമ്മൾ ഈ പഠനം നടത്താനായി ഉപയോഗിക്കുന്ന ബാക്ക്ഗ്രൗണ്ട് മെറ്റീരിയൽ, എന്തിനെ അടിസ്ഥാനമാക്കിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്, മുഖ്യമായും നമ്മൾ ഉപയോഗിക്കുന്നത് ബൈബിളായിരിക്കും. POC ബൈബിൾ ആണ് ആധികാരികമായി നമ്മൾ ഇതിനെ ഉപയോഗിക്കുന്ന ഒരു രേഖ. പഴയ നിയമവും പുതിയ നിയമവും ഉൾക്കൊള്ളുന്ന ഈ ബൈബിളിൽ വെളിപ്പെടുത്തപ്പെട്ടിരിക്കുന്ന, രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങളെ അടിസ്ഥാനമാക്കിയാണ് മുഖ്യമായും നമ്മൾ ഈ പഠന പരമ്പര മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നമുക്കറിയാം, ബൈബിൾ എഴുതപ്പെട്ടത് ഏറെ വർഷങ്ങൾക്ക് മുമ്പാണ്. പഴയ നിയമം ഏതാണ്ട് BC 10-ാം നൂറ്റാണ്ട് മുതൽ AD 1-ാം നൂറ്റാണ്ട് വരെയുള്ള ഏകദേശം 1000 വർഷക്കാലം കൊണ്ട് രചിക്കപ്പെട്ടതാണ്. അത് ഹീബ്രു ഭാഷയിലാണ് മുഖ്യമായും എഴുതപ്പെട്ടത്, ചുരുക്കമായി അരമായ ഭാഷയിലും ഏതാനും ചില പുസ്തകങ്ങൾ മാത്രം ഗ്രീക്ക് ഭാഷയിലും എഴുതപ്പെട്ടതായി. അതേസമയം പുതിയ നിയമം, അത് AD 1-ാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ടതാണ്. യേശുവിൻ്റെ ജീവിതവും പ്രബോധനങ്ങളും അതിന് ശിഷ്യന്മാർ നൽകിയ സാക്ഷ്യവുമൊക്കെയാണ് പുതിയ നിയമത്തിൽ നമ്മൾ കാണുന്നത്. അത് ഗ്രീക്ക് ഭാഷയിൽ രചിക്കപ്പെട്ടതുമാണ്. അപ്പോൾ നമുക്ക് അപരിചിതമായ ഒരു ഭാഷയിൽ, അപരിചിതമായ ഒരു സാഹചര്യത്തിൽ 2000 മുതൽ 3000 വർഷം വരെ മുമ്പ് എഴുതപ്പെട്ട ഈ പുസ്തകങ്ങളിലെ രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഒറ്റ വായനയ്ക്ക് മനസ്സിലാകണമെന്നില്ല, വിശദമായ പഠനം ആവശ്യമുണ്ട്. അതുപോലെ തന്നെ ഈ പ്രമാണങ്ങൾ നൽകപ്പെടുന്ന കാലഘട്ടത്തിൽ, BC 1250-ഓടടുത്ത കാലഘട്ടത്തിലാണ് മോശയിലൂടെ ഈ പ്രമാണം നൽകപ്പെട്ടത് എന്ന് പൊതുവെ കരുതപ്പെടുന്നു. അപ്പോൾ ഏതാണ്ട് 3250 വർഷം മുമ്പ് നൽകപ്പെട്ട പ്രമാണങ്ങൾ, അത് നൽകപ്പെട്ട സാഹചര്യം എന്തായിരുന്നു, അത് സ്വീകരിച്ച വ്യക്തികൾക്ക് അതെങ്ങനെയാണ് മനസ്സിലായത്, അതിലൂടെ രൂപം കൊള്ളുന്ന ജീവിത ചര്യകൾ എന്തൊക്കെയായിരിക്കണം എന്നതിനെക്കുറിച്ചൊക്കെ അത്ര എളുപ്പത്തിൽ പെട്ടെന്ന് മനസ്സിലായി എന്ന് വരില്ല. ചില കാര്യങ്ങൾക്ക് വിശദീകരണം ആവശ്യമുണ്ട്. ഇങ്ങനെ ആധികാരികമായി ബൈബിള് വിശദീകരിച്ചു കൊടുക്കുകയും ദൈവഹിതം ജനങ്ങൾക്ക് വെളിപ്പെടുത്തി കൊടുത്ത് പഠിപ്പിക്കുകയും ചെയ്യുന്നതിന് വേണ്ടിയാണ് ദൈവം ദൈവജനത്തെ സഭ എന്ന രീതിയിൽ ഉപപ്പെടുത്തിയത്. പഴയ നിയമകാലത്ത് ഇസ്രായേൽ ജനമുണ്ടായിരുന്നു, മോശയും പിന്നീട് പ്രവാചകന്മാരും അവരെ നയിച്ചിരുന്നു. യേശു ക്രിസ്തുവിലൂടെ രൂപം കൊണ്ട ക്രിസ്തുവിൻ്റെ സഭ, യേശു രൂപം കൊടുത്ത സ്ഥാപിച്ച സഭയാണ് ഇന്ന് ആധികാരികമായി ദൈവവചനം വ്യാഖ്യാനിച്ചു തരുന്നത്. പിന്നെ ദൈവപ്രമാണങ്ങളെ വ്യാഖ്യാനിച്ചു തരുന്ന സഭയുടെ പ്രബോധനങ്ങൾ ഇവിടെ കണക്കിലെടുക്കേണ്ടതുണ്ട്. നമുക്ക് ആധികാരികമായി സഭയുടെ പ്രബോധനങ്ങൾ ലഭിക്കുന്ന ഒരു പുസ്തകമാണ് കാറ്റക്കിസം ഓഫ് ദ കാത്തലിക് ചേർച്ച് എന്ന് പറയുന്ന ഈ ഔദ്യോഗിക രേഖ. ഇത് സാർവത്രിക സഭയുടെ മതബോധന ഗ്രന്ഥമായിട്ടാണ് അറിയപ്പെടുന്നത്. 1992 റോമിൽ നിന്ന് പ്രസിദ്ധീകരിച്ച ഈ മതബോധന ഗ്രന്ഥം അടുത്ത കാലത്ത്, ഏതാനും മാസങ്ങൾക്ക് മുമ്പ്, മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യുകയുണ്ടായി. അത് POC നിന്ന് അതിൻ്റെ കോപ്പികൾ December മാസം മുതൽ ലഭ്യമാകും എന്ന് അറിയിച്ചിട്ടുണ്ട്. ഇന്നും അത് പൂർണ്ണമായി ലഭ്യമല്ലാത്തത് കൊണ്ടാണ്, ഈ പ്രഭാഷണ പരമ്പര തയ്യാറാക്കുന്ന സാഹചര്യത്തിൽ മലയാളമില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇംഗ്ലീഷ് ഉപയോഗിക്കുന്നത്. തുടർന്ന് ബൈബിൾ അടിസ്ഥാനമായും പ്രമാണങ്ങളെക്കുറിച്ച് വിശദമായും പഠിക്കണം എന്നാഗ്രഹിക്കുന്നവർക്ക് ഈ 2 രേഖകളാണ് ഞാൻ മുഖ്യമായി നിർദ്ദേശിക്കുക. അതിൻ്റെ കൂടെ മറ്റൊരു രേഖയുണ്ട്, ഒരു എൻസിക്ലിക്കൽ അഥവാ ചാക്രിക ലേഖനം, എൻസിക്ലിക്കൽ ലെറ്റർ വെരിതാതിസ് സ്പ്ലെൻഡോർ അഡ്രസ്ഡ് ബൈ ദ സുപ്രീം പോണ്ടിഫ് ജോൺ പോൾ II ടു ഓൾ ദ ബിഷപ്സ് ഓഫ് ദ കാത്തലിക് ചേർച്ച് റിഗാർഡിംഗ് സെർട്ടൻ ഫണ്ടമെൻ്റൽ ക്വസ്റ്റ്യൻസ് ഓഫ് ദ ചേർച്ചസ് മോറൽ ടീച്ചിങ്. ഈ ഒരു രേഖയാണ് നമുക്ക് ഇതിനെക്കുറിച്ച് കിട്ടാവുന്ന മറ്റൊരു ഔദ്യോഗികമായ രേഖ. ഇത് 993 റോമിൽ നിന്ന് പ്രസിദ്ധീകരിച്ചതാണ്. സത്യത്തിൻ്റെ പ്രഭ എന്ന പേരിൽ ഈ ചാക്രിക ലേഖനം POC ഇരുന്ന് വിവർത്തനം ചെയ്തിട്ടുണ്ട്. ഇപ്പോഴേ ഈ മൂന്ന് ഔദ്യോഗിക രേഖകൾ തുടർന്ന് ഇത് പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വളരെ സഹായകമാകും. ധാരാളം പുസ്തകങ്ങൾ ഈ പ്രമാണങ്ങളെക്കുറിച്ച് രചിക്കപ്പെട്ടിട്ടുണ്ട്. മലയാളത്തിൽ ചുരുക്കമായിട്ടേ ഉള്ളൂ, പക്ഷേ ഇംഗ്ലീഷ് ഭാഷയിൽ അനേക ഗ്രന്ഥങ്ങൾ ഈ പ്രമാണങ്ങളെക്കുറിച്ച് പഠിക്കാൻ ഉപകാരപ്രദമായിട്ടുണ്ട്. നമുക്ക് മലയാളത്തിൽ ഏറ്റവും എളുപ്പം ലഭ്യമായ ഒരു പുസ്തകമുണ്ട്, ദൈവ കൽപ്പനകൾ ഒരു സമഗ്ര പഠനം, റവറൻഡ് ഡോക്ടർ ജോസ് വടക്കേടം എഡിറ്റ്. കോട്ടയം സെമിനാരിയിൽ പഠിപ്പിക്കുന്ന ഫാദർ ജോസ് വടക്കേടം നേതൃത്വം കൊടുത്ത് ഒരു ഗ്രൂപ്പ് നവവൈദികർ എഴുതി പ്രസിദ്ധീകരിച്ചതാണ് ഈ ദൈവ കൽപ്പനകൾ എന്ന പുസ്തകം. അപ്പോൾ ഇത്രയും മെറ്റീരിയലാണ് നമുക്ക് ഒരു സാധാരണ രീതിയിൽ ഈ പ്രമാണങ്ങൾ പഠിക്കാനായിട്ട് നമുക്ക് സഹായകമായിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിലുള്ള പഠനങ്ങളായിരിക്കും നമ്മൾ മുന്നോട്ട് കൊണ്ടുപോവുക. ദൈവ പ്രമാണങ്ങളെക്കുറിച്ചുള്ള ഒരു പഠനം നമ്മൾ ആഴ്ചയിലൊരിക്കൽ ഈ ശാലോം ടെലിവിഷനിലൂടെ ഈ പഠനം തുടരുന്നതായിരിക്കും. വിശദ വിവരങ്ങൾ നമ്മൾ പിന്നീട് അറിയിക്കുന്നതാണ്. ആകട്ടെ, 10 പ്രമാണങ്ങൾ അഥവാ 10 കൽപ്പനകൾ എന്നാണ് ദൈവ പ്രമാണങ്ങൾ അറിയപ്പെടുന്നത്. ഡെക്കാലോഗ് എന്ന് ഇംഗ്ലീഷിൽ പറയും. ഡെക്കാലോഗ് വാസ്തവത്തിൽ ഇംഗ്ലീഷല്ല, ഗ്രീക്കാണ്. ഡെക്ക എന്ന് പറഞ്ഞാൽ 10 എന്നാണ് അർത്ഥം. ലോഗ്, ലോഗോസ് എന്ന വാക്കിൻ്റെ ഒരു ആംഗ്ലീയവൽക്കരിച്ച ഇംഗ്ലീഷാക്കി രൂപപ്പെടുത്തിയ വാക്കാണ് ആംഗ്ലവൽക്കരിച്ച ഡെക്കാലോഗ്. ഡെക്കാലോഗ് എന്ന് പറഞ്ഞാൽ 10 വാക്കുകൾ എന്നാണ് അർത്ഥം. വാസ്തവത്തിൽ ബൈബിളിലും അങ്ങനെ തന്നെയാണ് പറയുക. പ്രമാണങ്ങൾ എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിലും 10 വാക്കുകൾ എന്നാണ് ഇതിനെക്കുറിച്ച് ബൈബിൾ പറയുന്നത്. ദൈവത്തിൻ്റെ 10 വാക്കുകൾ, ആ 10 വാക്കുകൾ ദൈവം തന്നെ ഒരു കൽപ്പലകയിൽ എഴുതി അഥവാ രണ്ട് പലകകളിലായിട്ട് എഴുതി മോശയ്ക്ക് കൊടുത്തു എന്നാണ് പുറപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ കൈവിരൽ കൊണ്ട് തന്നെ എഴുതി കൊടുത്ത പ്രമാണങ്ങളാണിത്. അർത്ഥമാക്കുന്ന ഇത്രയേ ഉള്ളൂ, ദൈവം വെളിപ്പെടുത്തി കൊടുത്തതാണ്. എപ്രകാരം മനുഷ്യൻ ജീവിക്കണം എന്ന് ദൈവം മനുഷ്യന് വെളിപ്പെടുത്തി കൊടുത്തു, അഥവാ മനുഷ്യനെ സംബന്ധിച്ച ദൈവത്തിൻ്റെ പദ്ധതി എന്താണ്, ആരാണ് മനുഷ്യൻ, ആ മനുഷ്യൻ്റെ ലക്ഷ്യമെന്താണ്, ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ മനുഷ്യൻ എന്തു ചെയ്യണം, അത് സ്വന്തം ബുദ്ധിയും യുക്തിയും ഉപയോഗിച്ച് കുറേയെല്ലാം കണ്ടെത്താൻ സാധിക്കും. തീർച്ചയായിട്ടും വളരെ വ്യക്തമായിട്ട് റോമക്കാർക്കെഴുതിയ ലേഖനം 1-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്, ദൈവത്തെ സംബന്ധിച്ചും ദൈവിക പദ്ധതിയെ സംബന്ധിച്ചും അത്യാവശ്യമായ കാര്യങ്ങളൊക്കെ മനുഷ്യന് സ്വന്തം ബുദ്ധിയും യുക്തിയും ഒക്കെ ഉപയോഗിച്ച് കണ്ടെത്താൻ സാധിക്കും. പക്ഷേ മനുഷ്യബുദ്ധിയും മനുഷ്യയുക്തിയും പരിമിതമാണെന്ന് മാത്രമല്ല, പാപ പങ്കിലവുമാണ്. പാപത്തിലേക്ക് വഴുതി വീണ ഒരു മനുഷ്യ പ്രകൃതിയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മനുഷ്യൻ്റെ ബുദ്ധിയും മനുഷ്യൻ്റെ യുക്തിയും കുറേയെല്ലാം വികലമായിത്തീരുന്നു. ദൈവത്തെക്കുറിച്ച് അറിയാൻ സാധിക്കുമെങ്കിലും പലപ്പോഴും കിട്ടുന്ന അറിവ് പൂർണ്ണമായിരിക്കുകയില്ല. അതുകൊണ്ട് ദൈവം തന്നെ സ്വയം വെളിപ്പെടുത്താനായിട്ട് തിരുമനസ്സായി. അങ്ങനെയാണ് ദൈവത്തിൻ്റെ വെളിപ്പെടുത്തലിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത്. ദൈവം ആരാണെന്നും മനുഷ്യനാരാണെന്നും മനുഷ്യനെ സംബന്ധിച്ച് ദൈവത്തിൻ്റെ പദ്ധതി എന്താണെന്നും ആ പദ്ധതി പൂർത്തീകരിക്കപ്പെടാനായി മനുഷ്യൻ എന്ത് ചെയ്യണമെന്നും ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരുന്നുണ്ട്. ദൈവിക വെളിപാടിനെക്കുറിച്ച് വത്തിക്കാൻ സുനഹദോസ് ഒരു രേഖ തന്നെ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ദേയി വെർബും എന്നാണ് അതറിയപ്പെടുന്നത്, ദൈവത്തിൻ്റെ വചനം അഥവാ ദൈവാവിഷ്കരണം. ദൈവാവിഷ്കരണം എന്ന ഈ ഔദ്യോഗിക രേഖയിൽ ദൈവം വെളിപ്പെടുത്തുന്ന രണ്ട് കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ദൈവം തന്നെ തന്നെയും തൻ്റെ രക്ഷാകര പദ്ധതിയും മനുഷ്യർക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്നു. ആ വെളിപ്പെടുത്തൽ നമുക്ക് ലഭിക്കുന്നത് ബൈബിളിലൂടെയും സഭയുടെ ആധികാരികമായ പാരമ്പര്യങ്ങളിലൂടെ അഥവാ പ്രബോധനങ്ങളിലൂടെയുമാണ്. ഇങ്ങനെ സഭയിലൂടെയും ബൈബിളിലൂടെയും നമുക്ക് ലഭിച്ചിരിക്കുന്ന ദൈവിക വെളിപ്പെടുത്തലാണ് ഈ 10 പ്രമാണങ്ങൾ, അഥവാ ആ വെളിപ്പെടുത്തലിൻ്റെ ഭാഗമാണ് 10 പ്രമാണങ്ങൾ. പ്രമാണങ്ങളെക്കുറിച്ച് പറയുമ്പോൾ പൊതുവേ മനുഷ്യന് ഒരു അതൃപ്തി ഉണ്ടാവാറുണ്ട്. കാരണം നിയമമനുസരിച്ച് ജീവിക്കാനായിട്ട് ആർക്കും തന്നെ അത്ര ആഗ്രഹമില്ല. നിയമങ്ങൾ നമ്മുടെ ജീവിതത്തിന് കടിഞ്ഞാണിടുകയാണ്, നമുക്ക് പരിധി നിശ്ചയിക്കുകയാണ് എന്ന് തോന്നും. ഞാൻ മറ്റാരുടെയെങ്കിലും ഇഷ്ടമനുസരിച്ച് ജീവിക്കുമ്പോൾ എനിക്കെൻ്റെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്നു എന്നൊരു ചിന്തയുണ്ട്. അത് മാതാപിതാക്കന്മാരെ അനുസരിക്കാൻ കൂട്ടാക്കാത്ത മക്കളും രാജ്യത്തെ രാഷ്ട്രത്തിൻ്റെ നിയമങ്ങളെ അനുസരിക്കാൻ കൂട്ടാക്കാത്ത ഭരണീയർ അഥവാ പ്രജകളും ഒക്കെ പറയുന്നൊരു കാര്യമാണ്, എല്ലാവരുടെയും ഉള്ളിൻ്റെ ഉള്ളിലുണ്ട് ഈ സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള ഒരു ത്വര. എന്തെങ്കിലുമൊക്കെ നിയമങ്ങൾ എൻ്റെ മേൽ അടിച്ചേൽപ്പിച്ചാൽ അതെൻ്റെ സ്വാതന്ത്ര്യത്തിന് വിരുദ്ധമായി നിൽക്കുന്നു, വിലങ്ങതടിയായി നിൽക്കുന്നു എന്നൊരു ചിന്ത കടന്നു വരാറുണ്ട്. അതുകൊണ്ട് തന്നെ അനുസരണത്തെക്കുറിച്ച് പറയുമ്പോൾ പലർക്കും വിമുഖതയാണ്. അതുപോലെ തന്നെയാണ് പ്രമാണങ്ങളെക്കുറിച്ചും പറയുക. ഈ പ്രമാണങ്ങളൊന്നും ഇല്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ചിന്തിക്കുന്നവരുണ്ട്. പ്രമാണങ്ങളിലൂടെ മനുഷ്യനെ ദൈവം ഒരു തടവിലാക്കിയിരിക്കുന്നു, അടിമയാക്കിയിരിക്കുന്നു എന്ന് ചിന്തിക്കുന്നവരുമുണ്ട്. തൻ്റെ ഹിതം മനുഷ്യൻ്റെ മേൽ അടിച്ചേൽപ്പിച്ച് മനുഷ്യനെ അടിമയാക്കി വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഉടമയുടെ യജമാനൻ്റെ സ്വഭാവമാണ് ദൈവത്തിൻ്റേത് എന്ന് ചിന്തിക്കുന്നവരും വിരളമല്ല. അപ്പോൾ ഈ പ്രമാണങ്ങളൊന്നും എനിക്ക് ആവശ്യമില്ല, ഞാൻ എൻ്റെ ഇഷ്ടം പോലെ ജീവിക്കും എന്ന് ചിന്തിക്കുന്നവർ സ്വാതന്ത്ര്യത്തിൻ്റെ വക്താക്കളായി പരിഗണിക്കപ്പെടാറുണ്ട്. പക്ഷേ അതാണോ വാസ്തവം? നിയമം ഇല്ലാതെ ജീവിക്കാൻ സാധിക്കുമോ? പലരും കൂടി ജീവിക്കുന്ന ഒരു സമൂഹത്തിൽ, അത് എത്ര ചെറിയ സമൂഹമാവട്ടെ, അതൊരു പാർട്ടിയോ ക്ലബ്ബോ ആവട്ടെ, വലിയ സ്ഥാപനമോ രാഷ്ട്രമോ ആവട്ടെ, എന്താണെങ്കിലും നിയമങ്ങളില്ലാതെ സാധിക്കുകയില്ല. നിയമങ്ങളും പരസ്പര ധാരണകളുമില്ലാതെ ഒരു സമൂഹ ജീവിതം അസാധ്യമായിത്തീരുന്നു. ഇനി ഈ നിയമങ്ങൾ തന്നെ നീതിയുക്തമായിരിക്കണം. എല്ലാവർക്കും നന്മ പ്രദാനം ചെയ്യുന്ന ചുരുക്കം പേരുടെ മാത്രം നന്മയെ ലാഖാക്കി വരുന്ന നിയമങ്ങളുണ്ട്. പക്ഷേ എല്ലാവരുടെയും നന്മയെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള നിയമങ്ങളുണ്ടെങ്കിലേ എല്ലാവർക്കും സ്വാതന്ത്ര്യം ലഭിക്കുകയുള്ളൂ. തന്നെയുമല്ല, നിയമമില്ലാത്തടത്ത് സ്വാതന്ത്ര്യം ഉണ്ടാവുകയില്ല എന്നുകൂടി ഓർക്കുക. നിയമം നൽകുന്നത്, കർശനമായ നിലപാടുകൾ സ്വീകരിക്കുന്നത് ഒരുപക്ഷെ സ്നേഹമില്ലായ്മയുടെ അടയാളമായി കരുതുന്നവരുണ്ട്. ഇന്ന് അങ്ങനെയാണ് പല മക്കളും മാതാപിതാക്കന്മാരെക്കുറിച്ച് ചിന്തിക്കുക. പാശ്ചാത്യ നാടുകളിൽ, പ്രത്യേകിച്ചും അമേരിക്കയിൽ, മക്കളെ ശാസിക്കുകയും ശിക്ഷിക്കുകയും ഒക്കെ ചെയ്യുന്നത് വലിയ അപകടകരമായ കാര്യമായിട്ടാണ് മാതാപിതാക്കന്മാർ പറയുന്നത്. ഈ അടുത്ത കാലത്ത് ഒരു അനുഭവം കേൾക്കുകയുണ്ടായി. തിരുവനന്തപുരത്ത് എയർപോർട്ടിൽ വന്നിറങ്ങിയ അപ്പൻ എയർപോർട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയ 12 വയസ്സുള്ള മകളുടെ ചെകിട്ടത്ത് മാറി മാറി അടിച്ചു. ആൾക്കാർ ചോദിച്ചു, ഇതെന്താ ഈ വികൃതി, ഇവള് ഒരു പാഠം പഠിക്കട്ടെ, എന്താണ് ശിക്ഷയുടെ ചൂട് അല്ലെങ്കിൽ ശിക്ഷയുടെ ആവശ്യമെന്ന്. കാരണം അമേരിക്കയിൽ സിറ്റിസൺഷിപ്പ് ഉള്ളവരാണ് രണ്ടുപേരും. അമേരിക്കയിൽ വെച്ച് ആ കൊച്ചിനെ ശാസിച്ചതിൻ്റെ പേരിൽ അഥവാ എന്തോ തല്ലിയതിൻ്റെ പേരിൽ പോലീസ് വന്ന് അറസ്റ്റ് ചെയ്ത് അപ്പനെ 6 തടവിലിട്ടതാണ്. അതിനുശേഷമാണ് അപ്പനും മകളും കൂടി നാട്ടിലേക്ക് വന്നത്. അപ്പം നാട്ടിൽ വന്ന് നാട്ടിലെ ശിക്ഷണമൊന്ന് മനസ്സിലാക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് അപ്പനിങ്ങനെ ശിക്ഷിച്ചത് അത്രേ. അപ്പൻ ശിക്ഷിച്ചത് ശരിയോ തെറ്റോ ആവട്ടെ, ശിക്ഷണം സ്വീകരിക്കാതെ ജീവിക്കുന്ന വളരുന്ന മക്കൾ താന്തോന്നികളായിത്തീരും എന്നതിന് യാതൊരു സംശയവുമില്ല. പ്രഭാഷകൻ്റെ പുസ്തകം 30 അധ്യായത്തിൽ 1-13 വരെയുള്ള വാക്യങ്ങളിൽ ഇതിനെക്കുറിച്ച് വിശദമായി പറയുന്നുണ്ട്. പുത്രനെ സ്നേഹിക്കുന്നവൻ അവനെ പലപ്പോഴും അടിക്കുന്നു, വളർന്നു വരുമ്പോൾ അവൻ പിതാവിനെ സന്തോഷിപ്പിക്കും. പുത്രനെ അടിക്കുന്നത് പിതാവിന് പുത്രനോട് സ്നേഹമില്ലാഞ്ഞിട്ടല്ല, സ്നേഹമുള്ളതുകൊണ്ടാണ്. അവൻ നന്നാകണം എന്നാഗ്രഹമുള്ളതുകൊണ്ടാണ്. ആരെങ്കിലുമൊക്കെ തോന്നിയാസം ചെയ്താൽ അതിനെക്കുറിച്ച് നമ്മൾ അധികമൊന്നും വ്യാകുലപ്പെടാറില്ല. പക്ഷേ ഞാൻ സ്നേഹിക്കുന്ന, ഞാൻ സ്വന്തമെന്ന് കരുതുന്ന എൻ്റെ സ്വന്തമായ സഹോദരനോ സഹോദരിയോ മകനോ മകളോ തെറ്റു ചെയ്താൽ തീർച്ചയായിട്ടും തെറ്റാണെന്ന് ചൂണ്ടിക്കാണിക്കുകയും വേണ്ടി വന്നാൽ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നത് സ്നേഹത്തിൻ്റെ തന്നെ അടയാളമാണ്. 9 30 പുത്രനെ അമിതമായി ലാളിച്ചാൽ അവൻ നിന്നെ ഭയപ്പെടുത്തും, അവനോടുകൂടെ കളിക്കുക അവൻ നിന്നെ ദുഃഖിപ്പിക്കും. സ്വാതന്ത്ര്യം അനുഭവിച്ച് താന്തോന്നിയായി ജീവിക്കാൻ അനുവദിക്കുന്ന മക്കൾ വളർന്നു വരുമ്പോൾ മാതാപിതാക്കന്മാർക്ക് ദുഃഖമുണ്ടാക്കും, സമൂഹത്തിന് അവരൊരു ഭീഷണിയായിത്തീരുകയും ചെയ്യും. 30:8 ഇങ്ങനെ കാണും, മെരുക്കാത്ത കുതിര ദുശാഠ്യം കാണിക്കും, ശിക്ഷണം ലഭിക്കാത്ത പുത്രൻ തന്നിഷ്ടക്കാരനാകും. ഇത് ഒരു മകനെ മാത്രം ഉദ്ദേശിച്ചുള്ളതല്ല, എല്ലാ മക്കൾക്കും ഇത് ആവശ്യമാണ്. മനുഷ്യന് ശിക്ഷണം ആവശ്യമാണ്. കുഞ്ഞുങ്ങളാവുമ്പോൾ പഠിക്കണം, ജീവിക്കാൻ പഠിക്കണം, നടക്കാൻ പഠിക്കുന്നതുപോലെ തന്നെ സന്മാർഗത്തിൽ നടക്കാനും പഠിക്കേണ്ടതുണ്ട്. ഇങ്ങനെ ശിക്ഷണം നൽകുന്നത് സ്നേഹത്തിൻ്റെ അടയാളമായിട്ടാണ് നമ്മൾ കാണുക. ഹെബ്രായർക്കെഴുതി ലേഖനം 12 ഇതിനെക്കുറിച്ച് നമ്മൾ ഇപ്രകാരമാണ് വായിക്കുക. ദൈവസ്നേഹത്തിൻ്റെ അടയാളമാണ് ഈ പ്രമാണങ്ങൾ അഥവാ കൽപ്പന എന്നതുപോലെ എന്നത്. ഹെബ്രായത്തുള്ള ലേഖനം 12:4-11 വാക്യങ്ങളിൽ വിശദമായിട്ട് ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. പിതൃശിക്ഷണം എന്ന പേരിലാണ് ആ അധ്യായം മുഴുവൻ അറിയപ്പെടുന്നത്. പാപത്തിനെതിരെയുള്ള സമരത്തിൽ നിങ്ങൾക്കിനിയും രക്തം ചൊരിയേണ്ടി വന്നിട്ടില്ല. നിങ്ങളെ പുത്രന്മാരെന്ന് അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള ആ ഉപദേശം നിങ്ങൾ മറന്നുപോയോ? എൻ്റെ മകനെ, കർത്താവിൻ്റെ ശിക്ഷണത്തെ നീ നിസ്സാരമാക്കരുത്. അവൻ ശാസിക്കുമ്പോൾ നീ നഷ്ടധൈര്യനാവുകയും അരുത്. താൻ സ്നേഹിക്കുന്നവന് കർത്താവ് ശിക്ഷണം നൽകുന്നു, മക്കളായി സ്വീകരിക്കുന്നവരെ പ്രഹരിക്കുകയും ചെയ്യുന്നു. സ്നേഹിക്കുന്നവരെ കർത്താവ് ശാസിക്കുന്നു, ശിക്ഷിക്കുന്നു. ഈ ശിക്ഷയും ശാസനയുമൊക്കെ സ്നേഹത്തിൻ്റെ അടയാളങ്ങളാണ്. ശിക്ഷണത്തിന് വേണ്ടിയാണ് നിങ്ങൾ സഹിക്കേണ്ടത്. മക്കളോട് എന്ന പോലെ ദൈവം നിങ്ങളോട് പെരുമാറുന്നു. പിതാവിന് ശിക്ഷണം ലഭിക്കാത്ത ഏതു മകനാണുള്ളത്? എല്ലാവർക്കും ലഭിക്കുന്ന ശിക്ഷണം നിങ്ങൾക്കും ലഭിക്കാതിരുന്നാൽ നിങ്ങൾ മക്കളല്ല, ജാരസന്തതികളാണ്. തന്നിഷ്ടം പോലെ ജീവിച്ചു കൊള്ളട്ടെ എന്ന് കയറൂരി വിടുന്നത് താല്പര്യമില്ലാത്തവരാണ്. മാതാപിതാക്കന്മാർ മക്കളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ മക്കൾ നേർവഴിക്ക് നടക്കണം എന്നവർ ആഗ്രഹിക്കും. 10-ാമത്തെ വാക്യത്തിൽ ഭൗമിക പിതാക്കന്മാർ തങ്ങളുടെ ഇഷ്ടമനുസരിച്ച് കുറച്ച് സമയം നമ്മെ പരിശീലിപ്പിച്ചു. എന്നാൽ ദൈവം നമ്മെ പരിശീലിപ്പിക്കുന്നത് അവരുടെ നന്മയ്ക്കും തൻ്റെ പരിശുദ്ധിയിൽ നാം പങ്കുകാരാകുന്നതിനും വേണ്ടിയാണ്. എല്ലാ ശിക്ഷണവും സന്തോഷപ്രദമെന്നതിനേക്കാൾ വേദനാജനകമായി തൽക്കാലത്തേക്ക് തോന്നുന്നു. അതിനാൽ അതിൽ പരിശീലിപ്പിക്കപ്പെട്ടവർക്ക് കാലാന്തരത്തിൽ നീതിയുടെ സമാധാനപൂർവകമായ ഫലം ലഭിക്കുന്നു. അപ്പോൾ ദൈവം നൽകുന്ന പ്രമാണങ്ങൾ സ്നേഹത്തിൻ്റെ അടയാളങ്ങളാണ്. ദൈവം സ്നേഹിക്കുന്നത് കൊണ്ടാണ് തൻ്റെ ഹിതം നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. യേശു പറഞ്ഞല്ലോ ശിഷ്യന്മാരോട്, യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാമത്തെ അധ്യായം 15-ാമത്തെ വാക്യത്തിൽ അവിടുന്ന് ഇപ്രകാരമാണ് പറയുക: ഇനി ഞാൻ നിങ്ങളെ ദാസന്മാരെന്ന് വിളിക്കുകയില്ല, കാരണം യജമാനൻ ചെയ്യുന്നതെന്ന് ദാസൻ അറിയുന്നില്ല. എന്നാൽ ഞാൻ നിങ്ങളെ സ്നേഹിതന്മാരെന്ന് വിളിച്ചു, എന്തെന്നാൽ എൻ്റെ പിതാവിൽ നിന്ന് കേട്ടതെല്ലാം നിങ്ങളെ ഞാൻ അറിയിച്ചു. പിതാവിൽ നിന്ന് കേട്ടതെല്ലാം നിങ്ങളെ അറിയിച്ചത് നിങ്ങളെന്നെ സ്നേഹിതന്മാരായതുകൊണ്ടാണ്. സ്നേഹിതന്മാരോടാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും തുറന്നു പറയുക. സ്നേഹമുള്ളവർ, സ്നേഹിക്കപ്പെടുന്നവർ നന്നായി ജീവിക്കണം, നന്മ അവർക്ക് ഭവിക്കണം എന്ന് നമ്മളെല്ലാവരും ആഗ്രഹിക്കും. ദൈവവും ആഗ്രഹിക്കുന്നത് ഇതുതന്നെയാണ്. പ്രമാണങ്ങളുടെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത്, അഥവാ ദൈവത്തിൻ്റെ ആദ്യത്തെ പ്രമാണമായി നമ്മൾ കാണുന്നത് ഉൽപ്പത്തി പുസ്തകം 2-ാമത്തെ അധ്യായത്തിലാണ്. ഉൽപ്പത്തി പുസ്തകം 2-ാമത്തെ അധ്യായം 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ ഇപ്രകാരം വായിക്കും: ഏദൻ തോട്ടം കൃഷി ചെയ്യാനും സംരക്ഷിക്കാനും ദൈവമായ കർത്താവ് മനുഷ്യനെ അവിടെയാക്കി. അവിടുന്ന് അവനോട് കൽപ്പിച്ചു, തോട്ടത്തിലെ എല്ലാ മരങ്ങളുടെയും ഫലം ഭക്ഷിച്ചു കൊള്ളുക, എന്നാൽ നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിലെ ഫലം നീ തിന്നരുത്, തിന്നുന്ന ദിവസം നീ മരിക്കും. നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ നീ മരിക്കും, അതുകൊണ്ട് നീ അത് ഭക്ഷിക്കരുത്. ഇതാണ് പ്രമാണം. ജീവിക്കണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ പ്രമാണം അനുസരിച്ചേ മതിയാവും. പക്ഷേ പലപ്പോഴും ചോദിക്കും, എന്തിനാ ദൈവം ഇങ്ങനെയൊരു മരം ആ തോട്ടത്തിൽ നട്ടുപിടിപ്പിച്ചത്? അവർ പറഞ്ഞ് എല്ലാ മരങ്ങളുടെയും ഫലം ഭക്ഷിക്കാം, ഈ ഒരെണ്ണത്തിൻ്റെ മാത്രം ഭക്ഷിക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ അങ്ങനൊരു മരം അവിടെ സൃഷ്ടിക്കാതിരിക്കുകയായിരുന്നില്ലേ നല്ലത്? ഈ തോട്ടത്തിൻ്റെ നടുവിൽ മരണത്തിൻ്റെ മരം നട്ടുപിടിപ്പിക്കുകയും അതിൻ്റെ പഴം ആസ്വാദ്യമാക്കുകയും അതിനുശേഷം തിന്നരുത് എന്ന് പറയുകയും ചെയ്യുന്നതിൽ എന്താ അർത്ഥമുള്ളത്? ദൈവം തന്നെ മനുഷ്യന് മനഃപൂർവ്വം കെണി വയ്ക്കുകയായിരുന്നില്ലേ? ഇങ്ങനെ കെണി വെച്ച് വീഴിക്കുന്ന ഒരു ദുഷ്ടനാണോ ദൈവം? തീർച്ചയായിട്ടും കെണി വെച്ചതല്ല. ദൈവത്തിനാണ് അറിയുക എന്താണ് നമ്മളെ ജീവനിലേക്ക് നയിക്കുന്നതെന്ന്. ഒരു യന്ത്രമുണ്ടാക്കുന്ന വ്യക്തികളാണല്ലോ, ആ യന്ത്രത്തിൻ്റെ ഉപയോഗം എന്താണെന്ന് പറയുക. നമ്മൾ എന്തെങ്കിലും ഒരു ഇലക്ട്രിക്കോ ഇലക്ട്രോണിക്കോ യന്ത്രം വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉപയോഗത്തെക്കുറിച്ച് വിവരിക്കുന്ന പുസ്തകവും കൂടി ഉണ്ടാകും. മിനിമം ഒരു കടലാസെങ്കിലും ഉണ്ടാകും. എന്ത് പവറുള്ള കറണ്ടാണ് ഉപയോഗിക്കേണ്ടത്, അത് ഏതെല്ലാം യന്ത്രങ്ങൾ, എന്തെല്ലാം ഉപയോഗം അതിനുണ്ട്, ഏതെല്ലാം രീതിയിൽ ഉപയോഗിക്കണം എന്നൊക്കെ വളരെ വിശദമായ പഠനങ്ങളുണ്ടാകും. എനിക്കിതിൻ്റെയൊന്നും ആവശ്യമില്ല, ഞാൻ ഇഷ്ടം പോലെ ഉപയോഗിക്കും എന്ന് പറഞ്ഞാൽ പ്രശ്നമുണ്ടാകും. ഞാൻ കുറേ കാലം യൂറോപ്പിലാണ് പഠിച്ചത്, 15 കൊല്ലം റോമിൽ പഠിച്ചായിരുന്നു. റോമിൽ പഠിച്ചിട്ട് തിരിച്ചു വരുമ്പോൾ എൻ്റെ അടുത്തും അത്യാവശ്യം ഇലക്ട്രോണിക് ഉപകരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ടേപ്പ് റെക്കോർഡർ പോലുള്ള സാധനങ്ങൾ. ഒരു ചെറിയ പ്രശ്നം അതിനുണ്ടായിരുന്നത്, റോമിൽ ഉപയോഗിക്കുന്നത് 110 വോൾട്ടിൻ്റെ കറണ്ടാണ്, ഇവിടുത്തേത് 220ൻ്റെതാണ്. ഇതറിയാതെ ഞാൻ കൊണ്ടുപോയി 110-ൽ എൻ്റെ ടേപ്പ് റെക്കോർഡർ കൊണ്ടുപോയി കുത്തി ഓൺ ചെയ്തു, സംഗതി അടിച്ചുപോയി. 110 വോൾട്ട് കറണ്ട് മാത്രം ഉപയോഗിക്കാൻ കഴിവുള്ള മെഷീനിലൂടെ 220 വോൾട്ട് കടത്തിവിട്ടാൽ നമുക്കറിയാം അത് അടിച്ചു പോകും. ഇതന്നെയാണ് മനുഷ്യനെ സംബന്ധിച്ചും. ഒരു യന്ത്രം ഉപയോഗിക്കണമെങ്കിൽ ആ യന്ത്രത്തിൻ്റെ ഉപയോഗം എന്താണ്, ഏതെല്ലാം രീതിയിലാണ് ഉപയോഗിക്കേണ്ടത്, അത് യന്ത്രം നിർമ്മിച്ചവനാണ് നിശ്ചയിക്കുന്നത്. ഇനി അഥവാ ആ യന്ത്രം ഏതെങ്കിലും തരത്തിൽ മോഡിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിലും അതിന് ഞാൻ തയ്യാറാവണം. പക്ഷേ മനുഷ്യനെ സംബന്ധിച്ച് ഇങ്ങനെ മോഡിഫിക്കേഷൻ ഒന്നും എളുപ്പമല്ല. മനുഷ്യൻ എന്ന ഈ വ്യക്തിയെ സൃഷ്ടിച്ചിരിക്കുന്ന ദൈവമാണ്. ആ ദൈവത്തിൻ്റെ പദ്ധതിയാണ് ഇവൻ എന്തു ചെയ്യണം, എങ്ങനെ ജീവിക്കണമെന്ന്. ഈ മനുഷ്യനെ സംബന്ധിച്ച ദൈവത്തിൻ്റെ പദ്ധതി എന്താണ് അത് നമുക്ക് വെളിപ്പെടുത്തി തരുന്നതാണ് വളരെ ചുരുക്കം വാക്കുകളിലൂടെ, 10 പ്രമാണങ്ങളിലൂടെ. അത് സ്നേഹമില്ലാത്തത് കൊണ്ടല്ല, സ്നേഹിക്കുന്നത് കൊണ്ടാണ്. ഇവിടെ തോട്ടത്തിലെ മരത്തിൻ്റെ കഥ തന്നെ എടുക്കൂ. എന്താ ഇതിൻ്റെ അർത്ഥം? ഏതെങ്കിലും ഒരു പഴം തിന്നുക എന്നതല്ല ഇവിടുത്തെ പ്രശ്നം. ഇത് വളരെ ലളിതമായി ഒരു പ്രതീകത്തിലൂടെ അവതരിപ്പിക്കുകയാണ്. തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ എല്ലാം ഫലം നിങ്ങൾക്ക് തിന്നാം. ഇവിടെ കൊണ്ടുവരുന്നതിൻ്റെ ഉദ്ദേശം തന്നെ പറയുന്നുണ്ടല്ലോ, ഏതൻ തോട്ടം കൃഷി ചെയ്യാനും സംരക്ഷിക്കാനും ദൈവമായ കർത്താവ് അവനെ അവിടെ ആക്കി. അപ്പോൾ ഈ തോട്ടത്തിൽ ഉത്തരവാദിത്വം കൊടുത്തിട്ടുണ്ട്. ഈ പ്രപഞ്ചമാകുന്ന തോട്ടത്തിൽ ഉടമസ്ഥനായ ദൈവത്തിൻ്റെ മാനേജറായിട്ടാണ് മനുഷ്യൻ നിൽക്കുന്നത്. മനുഷ്യൻ ഉടയവനല്ല, മനുഷ്യനല്ല ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത്. ഈ പ്രപഞ്ചത്തിൻ്റെ ലക്ഷ്യം നിശ്ചയിച്ചതോ അതിൻ്റെ നിയമങ്ങൾ നിശ്ചയിച്ചതോ ഒന്നും മനുഷ്യനല്ല. ഈ നിയമങ്ങൾ അറിയണം, അതനുസരിച്ച് മനുഷ്യൻ ജീവിക്കണം. അങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ അർത്ഥം ഒന്നേ ഉള്ളൂ, ഞാനാണ് സൃഷ്ടാവ്, നിങ്ങൾ സൃഷ്ടികളാണ്. ഈ ദൈവത്വം ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ തന്നെ പറയും അവനെ സൃഷ്ടിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ ഛായയിലും സദൃശ്യത്തിലുമാണ്. ഉൽപ്പത്തി പുസ്തകം 1-ാമത്തെ അധ്യായത്തിൽ 26 മുതൽ 28 വരെയുള്ള വാക്യങ്ങളിൽ ഇപ്രകാരം നമ്മൾ കാണും. ദൈവം വീണ്ടും അരുളി ചെയ്തു, നമുക്ക് നമ്മുടെ ഛായയിലും സദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം. അവർക്ക് കടലിലെ മത്സ്യങ്ങളുടെയും ആകാശത്തിലെ പറവകളുടെയും നാൽക്കാലികളുടെയും ഭൂമി മുഴുവൻ്റെയും ഭൂമിയിലിഴയുന്ന സകല ജീവികളുടെയും മേൽ ആധിപത്യമുണ്ടായിരിക്കട്ടെ. അങ്ങനെ ദൈവം തൻ്റെ ഛായയിൽ മനുഷ്യനെ സൃഷ്ടിച്ചു, ദൈവത്തിൻ്റെ ഛായയിൽ അവിടുന്ന് അവനെ സൃഷ്ടിച്ചു, സ്ത്രീയും പുരുഷനുമായി സൃഷ്ടിച്ചു. ഇങ്ങനെ സ്ത്രീയും പുരുഷനുമായി സൃഷ്ടിക്കപ്പെട്ട മനുഷ്യർ ദൈവത്തിൻ്റെ ഛായയിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. ദൈവത്തോട് സംവാദത്തിലേർപ്പെടാൻ, ദൈവവുമായി ബന്ധപ്പെടാൻ, ദൈവത്തെ അറിയാൻ, ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ അടയാളങ്ങളായിത്തീരാൻ സൃഷ്ടിക്കപ്പെട്ടവരാണ്, വിളിക്കപ്പെട്ടവരാണ് മനുഷ്യർ. പക്ഷേ ദൈവത്തിൻ്റെ ഛായയും സദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടവനാണെങ്കിൽ ആ ഛായയും സദൃശ്യവും പ്രകടമാവുന്നത്, യാഥാർത്ഥ്യമാവുന്നത് ആ ദൈവത്തിൻ്റെ ഹിതമെന്താണെന്ന് മനസ്സിലാക്കി ജീവിക്കുമ്പോഴാണ്. തന്നിഷ്ടമനുസരിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ടല്ല ദൈവം മനുഷ്യനെ ഈ ഭൂമിയിലേക്ക് വിട്ടിരിക്കുന്നത്. തന്നിഷ്ടമനുസരിച്ച് ജീവിച്ചാൽ സംഭവിക്കുന്നത് നിങ്ങൾ മരിക്കും. അപ്പോൾ ഈ പഴം തിന്നരുത് എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്നതേ ഉള്ളൂ, നിങ്ങൾ എന്നെ ദൈവമായി അംഗീകരിക്കണം, നിങ്ങൾ എൻ്റെ മക്കളാണ്, എൻ്റെ സ്വഭാവത്തിൽ പങ്കുചേരുന്നവരാണ്, ഞാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ നന്മയാണ്, എന്നേക്കും എന്നോടുകൂടി ആയിരിക്കണം. അപ്പോൾ ദൈവം മനുഷ്യനെ പറുദീസായിലാക്കിയത് ദൈവത്തോടുകൂടി എന്നേക്കും ജീവിക്കുന്നതിന് വേണ്ടിയാണ്. പക്ഷേ ഇവിടെ കൊടുത്ത പ്രമാണം അവൻ സ്വീകരിക്കാൻ തയ്യാറായില്ല. അപ്പോൾ ഈ ഒരു പഴം തിന്നാതിരിക്കുക എന്നത് എന്തോ ഒരു വലിയ കുറവായി അവൻ അനുഭവപ്പെട്ടു. പ്രലോഭനത്തിലൂടെയാണ് അത് കടന്നു വരുന്നത് നമുക്കറിയാം. 3-ാമത്തെ അധ്യായത്തിൽ പ്രലോഭകൻ ഒരു ചോദ്യവുമായി വരുന്നുണ്ട്. തോട്ടത്തിലെ ഒരു വൃക്ഷത്തിൻ്റെയും പഴം തിന്നരുതെന്നാണോ കർത്താവ് എന്നോട് പറഞ്ഞിരിക്കുന്നത്? ഇപ്പോൾ സ്ത്രീ പറയും, അല്ല, തോട്ടത്തിലെ എല്ലാ വൃക്ഷങ്ങളുടെയും പഴം ഞങ്ങൾക്ക് തിന്നാം. നന്മതിന്മയുടെ അറിവിൻ്റെ വൃക്ഷത്തിൽ നിന്ന് മാത്രം ഭക്ഷിക്കരുത്, അത് തൊടുക പോലും അരുത്. അപ്പോൾ ഒരു പഴം മാത്രമേ മാറ്റി വെച്ചിട്ടുള്ളൂ. പക്ഷേ അപ്പോൾ പറയും, നിങ്ങൾ മരിക്കുകയില്ല, നിങ്ങൾ കണ്ണു തുറക്കും, നിങ്ങളുടെ കണ്ണു തുറക്കും, നിങ്ങൾ നന്മയും തിന്മയും അറിഞ്ഞ് ദൈവത്തെപ്പോലെയാകും എന്ന് ദൈവത്തിനറിയാം. അപ്പോൾ അസൂയ പൂണ്ട ദൈവമാണ് നിങ്ങൾക്കെതിരെ ഈ കൽപ്പന തന്നിരിക്കുന്നത്. അപ്പോൾ ദൈവപ്രമാണം ദൈവത്തിൻ്റെ അസൂയയുടെ ഫലമാണ്, മനുഷ്യനെ അടിമയാക്കുന്നതാണ്, മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തിന് വിലങ്ങുതടിയാണ് എന്നൊക്കെയുള്ള ചിന്താഗതി ദൈവികമല്ല, പൈശാചികമാണ്, മനുഷ്യനെ തിന്മയിലേക്ക് നയിക്കുന്നതാണ്. അപ്പോൾ നന്മയിൽ വളരണമെന്നുണ്ടെങ്കിൽ, ജീവനിൽ വളരണമെന്നുണ്ടെങ്കിൽ ഈ പ്രമാണങ്ങൾ അനുസരിച്ചേ മതിയാവും. നിയമാവർത്തന പുസ്തകം 30-ാമത്തെ അധ്യായത്തിൽ മോശ ദൈവത്തിൻ്റെ വചനമായി ഇസ്രായേൽ ജനത്തോട് പറയുന്ന ഒരു കാര്യമുണ്ട്. 30-ാമത്തെ അധ്യായം 15 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ, അത് മുഴുവൻ ഞാൻ വായിക്കുന്നില്ല, 1-2 വാക്യങ്ങൾ മാത്രം. ഇതാ, ഇന്ന് ഞാൻ നിൻ്റെ മുമ്പിൽ ജീവനും നന്മയും മരണവും തിന്മയും വെച്ചിരിക്കുന്നു. ഇന്ന് ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്നതനുസരിച്ച് നിൻ്റെ ദൈവമായ കർത്താവിനെ സ്നേഹിക്കുകയും അവിടുത്തെ മാർഗത്തിൽ ചരിക്കുകയും അവിടുത്തെ കൽപ്പനകളും ചട്ടങ്ങളും പാലിക്കുകയും ചെയ്താൽ നീ ജീവിക്കും. നീ കൈവശമാക്കാൻ പോകുന്ന ദേശത്ത് നിന്നെ അനുഗ്രഹിച്ച് കർത്താവ് വർദ്ധിപ്പിക്കും. അപ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം പ്രകടമാകുന്നത് ഈ പ്രമാണങ്ങൾ നൽകുന്നതിലൂടെയാണ്. ഇതനുസരിച്ച് ജീവിച്ചാലേ നിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കൂ. ഇതിന് ഘടകവിരുദ്ധമായിട്ടാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നതെങ്കിൽ നിങ്ങൾ ജീവിക്കുകയില്ല, നിങ്ങൾ മരിക്കും. ശാരീരിക മരണം സാവകാശമായിരിക്കും വരിക. പക്ഷേ ദൈവവുമായുള്ള ഐക്യം വിച്ഛേദിക്കപ്പെടുന്നു. കറണ്ടിൽ നിന്ന് പ്ലഗ് ഊരിക്കഴിഞ്ഞാൽ ബൾബിനും വാസത്തിൽ ലൈറ്റ് കിട്ടുകയില്ലല്ലോ. സ്വിച്ച് ഓഫ് ചെയ്ത എല്ലാം ഓഫായി പോകും എന്ന് പറഞ്ഞതുപോലെ ദൈവവുമായുള്ള ബന്ധം വിച്ഛേദിക്കപ്പെടുന്ന സാഹചര്യത്തിൽ എല്ലാം നഷ്ടപ്പെടുകയാണ്. അപ്പോൾ ദൈവവുമായുള്ള ബന്ധത്തിൽ നിലനിൽക്കണമോ, ഒരേ ഒരു കാര്യമേ നമ്മൾ ചെയ്യേണ്ടതുള്ളൂ, അവിടുത്തെ ഹിതം നമ്മൾ അനുവർത്തിക്കണം. ആ ഹിതം എങ്ങനെയാണ് നമ്മൾ അറിയുക? അതാണ് നമുക്ക് പ്രമാണത്തിലൂടെ കിട്ടുന്നത്. ദൈവം തിരുമനസ്സായി, മനുഷ്യർ അവിടുത്തെ ഹിതം അനുസരിച്ച് ജീവിക്കാൻ, അങ്ങനെ നിത്യജീവനിലേക്ക് കടന്നു വരാൻ വേണ്ടി തൻ്റെ ഹിതം വെളിപ്പെടുത്താൻ വെളിപ്പെടുത്തപ്പെട്ട ദൈവഹിതമാണ്. ചുരുക്കം വാക്കുകളിൽ ഒരു ഫോർമുല പോലെ സൂത്രവാക്യങ്ങളായി അവതരിപ്പിച്ചിരിക്കുന്നത്. 10 പ്രമാണങ്ങൾ ഉൾക്കൊള്ളുന്ന ഈ സൂത്രവാക്യങ്ങളാണ് നമ്മൾ തുടർന്ന് പഠന വിഷയമാക്കാൻ പോകുന്നത്. ഇത് ദൈവസ്നേഹത്തിൻ്റെ അടയാളങ്ങളാണ്. ദൈവം നമ്മെ സ്നേഹിച്ചതുകൊണ്ടാണ് ഈ പ്രമാണങ്ങൾ നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നത്. അതിന് നമുക്ക് ദൈവത്തോട് നന്ദിയുള്ളവരാവാം. ഒരു പ്രാർത്ഥനയോടെ നമുക്ക് ഈ പഠനം ഇന്ന് ഇവിടെ സമാപിക്കാം. കരുണ്യവാനും സ്നേഹനിധിയുമായ ദൈവമേ, ഞങ്ങൾ ജീവിക്കുന്നതിന് വേണ്ടി അവിടുത്തെ ഹിതം ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്ന ആ വലിയ കൃപയെ ഓർത്തങ്ങേക്ക് നന്ദി പറയുന്നു. അവിടുന്ന് മോശയിലൂടെ ഞങ്ങളോട് ആഹ്വാനം ചെയ്യുന്നുണ്ടല്ലോ, നീയും നിൻ്റെ സന്തതികളും ജീവിക്കേണ്ടതിന് ജീവൻ തിരഞ്ഞെടുക്കുക, നിൻ്റെ ദൈവമായ കർത്താവിനെ സ്നേഹിച്ച് അവിടുത്തെ വാക്കുകേട്ട് അവിടുത്തോട് ചേർന്ന് നിൽക്കുക, നിനക്ക് ജീവനും ദീർഘായുസ്സും ലഭിക്കും. പിതാവായ ദൈവമേ, അങ്ങയോടൊന്ന് ജീവിക്കാൻ, അങ്ങ് നൽകുന്ന പറദീസായിലായിരിക്കാൻ അവിടുത്തെ പ്രമാണമനുസരിച്ചേ മതിയാവൂ എന്നവിടെ ഞങ്ങളെ പഠിപ്പിക്കുന്നു. അങ്ങയുടെ പ്രമാണത്തോട്, അങ്ങയുടെ ഹിതത്തോട് വെളിപ്പെടുത്തപ്പെട്ട നിയമത്തോട് ആദരവും സ്നേഹവും, ആ പ്രമാണങ്ങളിലൂടെ അവിടുന്ന് വെളിപ്പെടുത്തുന്ന അവിടുത്തെ സ്നേഹത്തിലുള്ള വിശ്വാസവും ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. ആ വെളിപ്പെടുത്തപ്പെട്ട വചനങ്ങളുടെ എല്ലാം സംഗ്രഹവും സമാഹാരവുമായ അവിടുത്തെ പുത്രനെ അറിയുന്നതിനും ആ പുത്രനിലൂടെ നൽകിയ സ്നേഹത്തിൻ്റെ കൽപ്പന പാലിക്കുന്നതിനും അവിടെ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ.